Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. എക്യുമെനിക്കൽ ചിന്തയുടെ കേന്ദ്രമായ യേശുക്രിസ്തുവിൽ ഒരുമിച്ചു വളരാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. യേശുക്രിസ്തുവാണ് എക്യുമെനിസത്തിന്റെ കേന്ദ്രമെന്നും ദൈവകാരുണ്യം മാംസം ധരിച്ചതാണ് അവനെന്നും അവനെ സാക്ഷ്യപ്പെടുത്തുകയെന്നതാണ് നമ്മുടെ എക്യുമെനിക്കൽ നിയോഗമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ആഗോള ലൂഥറൻ ഫെഡറേഷൻ പ്രതിനിധികളെ ജൂൺ 20 വ്യാഴാഴ്ച വത്തിക്കാനിൽ സ്വീകരിച്ച് സംസാരിക്കവെയാണ് കത്തോലിക്ക ലൂഥറൻ ബന്ധത്തെ പരാമർശിച്ചുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തിന്റെ ഐക്യത്തെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ ആധ്യാത്മികമായ ആരംഭം പാപപരിഹാരത്തിനായുള്ള ഏക ജ്ഞാനസ്നാനമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മോൺസിഞ്ഞോർ ജോർജ് ലെമേത്ര് അനുകരണീയനായ വൈദികനും ശാസ്ത്രജ്ഞനുമെന്ന് ഫ്രാൻസിസ് പാപ്പ. മാനുഷികമായ ബുദ്ധിയാൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു യാഥാർത്ഥ്യമല്ല ദൈവമെന്നും രഹസ്യാത്മകമായ ഒരു മാനമാണ് ദൈവത്തിനുള്ളതെന്നും ശാസ്ത്രജ്ഞനും അതേസമയം വൈദികനുമായിരുന്ന മോൺസിഞ്ഞോർ ജോർജ് ലെമേത്ര് മനസ്സിലാക്കിയിരുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. തമോഗർത്തങ്ങൾ, ഗുരുത്വാകർഷണ തരംഗങ്ങൾ, സ്ഥലകാല അസാധാരണത്വം എന്ന പേരിൽ വത്തിക്കാൻ വാനനിരീക്ഷണ കേന്ദ്രം ജോർജ് ലെമേത്രിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച രണ്ടാമത് കൺവെൻഷനിൽ സംബന്ധിച്ചവരെ ജൂൺ 20 വ്യാഴാഴ്ച വത്തിക്കാനിൽ സ്വീകരിച്ചു സംസാരിക്കവെയാണ് ഈ ബെൽജിയൻ വൈദികന്റെ ദൈവശാസ്ത്രപരമായ ബോധ്യങ്ങളെക്കുറിച്ച് പാപ്പ പ്രതിപാദിച്ചത്. അനുകരണീയനായ ഒരു പുരോഹിതനും ശാസ്ത്രജ്ഞനുമായിരുന്നു ജോർജ് ലെമേത്ര് എന്ന് പറഞ്ഞ പാപ്പ, നമുക്കേവർക്കും ഏറെ പഠിക്കാനുള്ള ഒരു മാനവിക ആധ്യാത്മിക പാതയാണ് അദ്ദേഹത്തിന്റേതെന്നും കൂട്ടിച്ചേർത്തു. അഭയാർത്ഥികളെ മറക്കരുതെന്നോർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ, അഭയാർത്ഥികളെ മറക്കരുതെന്നും അവരുടെ ചരിത്രത്തെ നമ്മോട് ചേർത്തുപിടിക്കണമെന്നും ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ഐക്യരാഷ്ട്രസഭ ആഗോള അഭയാർത്ഥി ദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമമായ എക്സിൽ നൽകിയ സന്ദേശത്തിൽ അഭയാർത്ഥികളെയും നമ്മയും ഒന്നിപ്പിക്കുന്ന മനുഷ്യത്വത്തെ നിഷേധിക്കരുതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഉത്തര ദക്ഷിണ കൊറിയകളിൽ സമാധാനത്തിനായി കത്തോലിക്കാ സഭ. തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ തന്നെ ഏറ്റവും മോശമായ നിലയിലേക്കെത്തുമ്പോൾ ഇരുരാജ്യങ്ങളും തമ്മിൽ അനുരഞ്ജനവും ഐക്യവും ആഹ്വാനം ചെയ്ത് പ്രാർത്ഥനാ സംരംഭവുമായി തെക്കൻ കൊറിയയിലെ കത്തോലിക്കാ സഭ. 1965 മുതൽ എല്ലാ ജൂൺ 25 ആചരിക്കപ്പെട്ടുവരുന്ന പ്രാർത്ഥനാ ദിനത്തിന്റെ ഭാഗമായി ജൂൺ 17 മുതൽ രാജ്യത്തെ എല്ലാ ഇടവകകളിലും നൊവേന പ്രാർത്ഥനകൾ ആരംഭിച്ചുവെന്ന് സഭാനേതൃത്വം വ്യക്തമാക്കിയതായി ഫീദെസ് വാർത്താ ഏജൻസി അറിയിച്ചു. കൊറിയൻ മെത്രാൻ സമിതിയുടെ അനുരഞ്ജനത്തിനുവേണ്ടിയുള്ള കമ്മീഷൻ പ്രസിഡന്റ് ബിഷപ്പ് സൈമൺ കിങ് ജോങ്കങ്ങാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ സമാധാനത്തിനുവേണ്ടിയുള്ള സഭയുടെ ശ്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. 191 അഫ്ഗാൻ അഭയാർത്ഥികൾ കൂടി മാനവിക ഇടനാഴികൾ വഴി ഇറ്റലിയിലേക്ക്. ജൂൺ 21 വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നുള്ള 191 അഫ്ഗാൻ അഭയാർത്ഥികൾ ഇറ്റലിയിലേക്കെത്തുമെന്ന് സാന്തെജീദിയോ സമൂഹം അറിയിച്ചു. 2021 ഓഗസ്റ്റ് മുതൽ പാകിസ്ഥാനിൽ അഭയാർത്ഥികളായി താമസിച്ചു വരുന്ന ഈ അഫ്ഗാൻ പൌരന്മാരെ ഇറ്റലിയുടെ വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുമെന്നും അവർക്ക് ഭാഷ, ജോലികൾക്കായുള്ള പരിശീലനം എന്നിവ നൽകുമെന്നും സാന്തെജീദിയോ സമൂഹം വ്യക്തമാക്കി. മധ്യ ആഫ്രിക്കൻ രാജ്യമായ ചാഡിന്റെ തലസ്ഥാനമായ ജാമനയിലുള്ള ഗുഡ്ജിയിലെ ഹസൻ ജാമൂസ് വിമാനത്താവളത്തിന് സമീപത്തുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ആയുധശേഖരം അഗ്നിക്കിരയായതായി ഫീദസ് വാർത്താ ഏജൻസി അറിയിച്ചു. ജൂൺ 18 ചൊവ്വാഴ്ച വൈകുന്നേരം 11 അതിശക്തമായ സ്ഫോടനത്തോടെ ഇവിടെയുള്ള ആയുധങ്ങൾ പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽപ്പെട്ടവരുടെ കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. സ്ഫോടനങ്ങൾ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്നതായി ഫിദസ് വാർത്താ ഏജൻസി വ്യക്തമാക്കി. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന യായാ ഡില്ലോ കൊല്ലപ്പെട്ടിരുന്നു. ഇലക്ഷനിൽ പ്രസിഡന്റ് മുഹമ്മദ് ഡെബി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി സഭാദർശനം പരിപാടി കേൾക്കാം. സഭാദർശനം പരിപാടിയിൽ ഇന്ന് നാം ശ്രവിക്കുന്നത് ക്രിസ്തുസ് വിവിത് അഥവാ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലീയ പ്രബോധനത്തിന്റെ 263-ാം ഖണ്ഡികയെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ്. വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അപ്പോസ്തലിക പ്രബോധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലിക പ്രബോധനം എന്നത് കത്തോലിക്ക സഭയിൽ പാപ്പ പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക ലേഖനങ്ങളുടെ വിവിധ തരത്തിലുള്ള പരമ്പരകളിൽപ്പെടുന്ന ഒരു ലേഖനമാണ്. ഇവയുടെ പ്രാധാന്യ ശൃംഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാക്രിക ലേഖനങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് അപ്പോസ്തലിക പ്രബോധനങ്ങൾക്കുള്ളത്. 9 അധ്യായങ്ങളുള്ള ഈ അപ്പോസ്തലിക പ്രബോധനത്തിന്റെ 8-ാം അധ്യായത്തിലൂടെയാണ് നാം നമ്മുടെ വിചിന്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 8-ാമത്തെ അധ്യായം വിളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശു നമുക്ക് നൽകുന്ന ജീവിതം ഒരു പ്രണയകഥയാണെന്നും ആ പ്രണയകഥയിൽ ഭാഗമാകാനുള്ള ക്ഷണമാണതെന്നും പാപ്പ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ഒരു ദൌത്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണമെന്നും മറ്റുള്ളവർക്കു വേണ്ടി ആയിരിക്കൽ എന്നതിന്റെ പൂർണ്ണതയാണ് സ്നേഹവും കുടുംബവുമെന്ന് പാപ്പ പറയുന്നു. വിളി തിരിച്ചറിയുമ്പോൾ അത് ഏതു രൂപത്തിലായാലും ആ വിളി ദൈവത്തിൽ നിന്നുള്ള വിളിയാണെന്ന് തിരിച്ചറിയുകയും അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ സമ്പൂർണമായ സാഫല്യം കണ്ടെത്തുകയായി എന്ന് പാപ്പ പറയുന്നു. ഇന്ന് നാം പരിചിന്തനം ചെയ്യുന്ന 263-ാമത്തെ ഖണ്ഡികയിൽ അനേകം യുവാക്കളെ സ്വന്തം കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുമെന്നത് സത്യമാണെന്ന് പാപ്പ പറയുന്നു. പുതിയ കുടുംബങ്ങൾ തുടങ്ങുന്നതും വിശ്വസ്തരായിരിക്കുന്നതും ഔദാര്യമുള്ളവരായിരിക്കുന്നതും യോഗ്യമാണോ എന്നതാണ് ആ ചോദ്യം. തീർച്ചയായും യോഗ്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് പാപ്പ തന്റെ പ്രബോധനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പരിശ്രമം കുടുംബത്തിൽ നിക്ഷേപിക്കുന്നത് യോഗ്യമാണെന്ന് പറയുന്ന പാപ്പ വളർച്ച പ്രാപിക്കാനുള്ള പ്രേരണകളും അനുഭവിക്കാനും പങ്കുവയ്ക്കാനുമുള്ള ഏറ്റവും വലിയ സന്തോഷങ്ങളും അവിടെ നിങ്ങൾ കാണുമെന്ന് ഉറപ്പു നൽകുന്നു. വലിയൊരു സ്നേഹം നിങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്ന പാപ്പ അനിയന്ത്രിതമായ വ്യക്തിവാദത്തിന്റെ ഒരു ജീവിതം നിർദ്ദേശിക്കുന്നവർ നിങ്ങളെ വഴിതെറ്റിച്ച് നയിക്കാൻ നിങ്ങൾ അനുവദിക്കരുതെന്നും ആ ജീവിതം അവസാനം ഒറ്റപ്പെടലിലേക്കും ഏറ്റവും മോശമായ ഏകാന്തതയിലേക്കും നയിക്കുമെന്ന് യുവജനങ്ങളെ കരുതലോടെ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. വേഗതയേറിയതും പലപ്പോഴും പ്രക്ഷുബ്ധവുമായ ഇന്നത്തെ ലോകത്ത് കുടുംബം എന്ന ആശയം ചിലപ്പോൾ പല ചർച്ചകൾക്കും വിധേയമാകാം. സ്വന്തം കുടുംബങ്ങൾക്കുള്ളിലെ പോരാട്ടങ്ങൾക്കും സംഘടനകൾക്കും സാക്ഷ്യം വഹിക്കുന്ന അനേകം ചെറുപ്പക്കാർ ഒരു പുതിയ കുടുംബം രൂപീകരിക്കുന്നതിന്റെ മൂല്യത്തെ ചോദ്യം ചെയ്തേക്കാം. ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പോസ്തലിക പ്രബോധനമായ ക്രിസ്തുസ് വിവിത്തിൽ യുവജനങ്ങളോട് ഹൃദയംഗമമായ അഭ്യർത്ഥനയോടെ ഈ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു. ബുദ്ധിമുട്ടുകൾക്കിടയിലും കുടുംബജീവിതത്തിൽ നിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം മൂല്യവത്താണെന്നാണ് പാപ്പ ഊന്നിപ്പറയുന്നത്. ഈ ഖണ്ഡിക കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പാപ്പയുടെ ഉൾക്കാഴ്ചകളെക്കുറിച്ചാണ് പര്യവേക്ഷണം ചെയ്യുന്നത്. കുടുംബത്തിന്റെ പ്രാധാന്യം, വ്യക്തിവാദത്തിന്റെ അപകടങ്ങൾ, കുടുംബജീവിതത്തിന് നൽകാൻ കഴിയുന്ന സന്തോഷവും വളർച്ചയുമൊക്കെ പാപ്പ ഊന്നിപ്പറയുന്നു. ഇന്ന് അനേകം ചെറുപ്പക്കാർ കുടുംബത്തിന്റെ ചലനാത്മക സങ്കീർണതകളുമായി പൊരുത്തപ്പെടുന്നു. വിവാഹമോചനം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദമ്പതികൾ തമ്മിലെ പരസ്പര സംഘർഷങ്ങൾ എന്നിവ സ്വന്തം കുടുംബങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ആഗ്രഹത്തെ സംശയത്തിലാക്കും. ഈ വെല്ലുവിളികൾ കുടുംബബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട ദീർഘകാല പ്രതിബദ്ധത, ഔദാര്യം, വിശ്വസ്തത എന്നിവയുടെ സാധ്യതയെക്കുറിച്ച് ഒരു സംശയബോധം വളർത്തുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസിസ് പാപ്പ ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിലും നിരാശരാകരുതെന്ന് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കുടുംബങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഭാവിയെക്കുറിച്ചുള്ള അഗാധമായ ചോദ്യങ്ങളിലേക്ക് നയിച്ചേക്കാമെന്ന് പാപ്പ തിരിച്ചറിയുന്നത് നമുക്ക് പാപ്പയുടെ ചിന്തകളിൽ നിന്ന് വായിച്ചെടുക്കാനാകും. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾ സ്വന്തം കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള പാതയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കരുതെന്ന് പാപ്പ ഉറപ്പിച്ചു പറയുന്നു. പകരം അവയെ വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള അവസരങ്ങളായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യ വികസനത്തിന്റെയും സാമൂഹിക ക്ഷേമത്തിന്റെയും മൂലക്കല്ലാണ് കുടുംബമെന്ന് ക്രിസ്തു സിവിത് എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഊന്നിപ്പറയുന്നു. വ്യക്തികൾ സ്നേഹിക്കാനും ക്ഷമിക്കാനും പങ്കിടാനും പഠിക്കുന്ന ആദ്യത്തെ അന്തരീക്ഷം കുടുംബങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. വ്യക്തിഗത വളർച്ചയും ധാർമ്മിക വികാസവും പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക ക്രമീകരണമാണവ. പക്വത പ്രാപിക്കാനുള്ള ഏറ്റവും മികച്ച പ്രോത്സാഹനങ്ങളും അനുഭവിക്കാനും പങ്കിടാനുമുള്ള ഏറ്റവും വലിയ ഇന്നത്തെ കണ്ടെത്തുന്ന ഇടമാണ് കുടുംബമെന്ന് ഫ്രാൻസിസ് പാപ്പ സൂചിപ്പിക്കുന്നു. കുടുംബബന്ധം സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടെങ്കിലും അഗാധമായ സന്തോഷത്തിന്റെയും പൂർത്തീകരണത്തിന്റെയും ഉറവിടമാണെന്ന് പാപ്പ വിശ്വസിക്കുന്നതുകൊണ്ടാവണം കുടുംബത്തിന്റെ പ്രാധാന്യത്തെ പാപ്പ ഊന്നിപ്പറയുന്നത്. കുടുംബജീവിതത്തിലെ നിക്ഷേപം അതിന്റെ എല്ലാ ആവശ്യങ്ങളും ത്യാഗങ്ങളും ആത്യന്തികമായി കൂടുതൽ സമ്പന്നവും അർത്ഥവത്തായതുമായ നിലനിൽപ്പിലേക്കാണ് നയിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ നൽകുന്ന നിർണായകമായ മുന്നറിയിപ്പുകളിലൊന്ന് അതിരുകടന്ന വ്യക്തിവാദത്തിന്റെ പ്രലോഭനത്തിനെതിരെയാണ്. സമകാലിക സമൂഹത്തിൽ സാമുദായികവും കുടുംബപരവുമായ ഉത്തരവാദിത്തങ്ങളെക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും ആത്മസംതൃപ്തിക്കും മുൻഗണന നൽകുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായ ബന്ധങ്ങളുടെ ചെലവിൽ വ്യക്തിസ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനും മുൻഗണന നൽകുന്ന ഒരു ജീവിതശൈലിയിലേക്ക് ഈ മാറ്റം നയിക്കും. അത്തരം വ്യക്തിവാദം ഒറ്റപ്പെടലിനും ഏറ്റവും മോശമായ ഏകാന്തതയ്ക്കും കാരണമാകുമെന്ന് ഫ്രാൻസിസ് പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥ സന്തോഷവും പൂർത്തീകരണവും ഏകാന്തതയിലല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ പങ്കിട്ട അനുഭവങ്ങളിലും പരസ്പര പിന്തുണയിലുമാണ് കാണപ്പെടുന്നതെന്ന് പാപ്പ വാദിക്കുന്നു. വ്യക്തിഗത കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിൽ വഞ്ചനാപരമായ വാഗ്ദാനങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പാപ്പ യുവജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വെല്ലുവിളികൾക്കിടയിലും കുടുംബജീവിതം എല്ലാ പരിശ്രമത്തിനും അർഹതപ്പെട്ടതാണെന്ന് സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ അസന്ദിഗ്ധമായി പറയുന്നു. ഒരു കുടുംബത്തിനുള്ളിൽ കാണപ്പെടുന്ന സ്നേഹവും പിന്തുണയും വ്യക്തിഗത വളർച്ചയ്ക്ക് അതുല്യവും പകരം വയ്ക്കാനാവാത്തതുമായ അടിത്തറ നൽകുന്നുണ്ടെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. വ്യക്തികൾക്ക് നിരുപാധികമായ സ്നേഹം, പ്രയാസങ്ങളിൽ പിന്തുണ, ഒരുമിച്ച് നേടുന്ന വിജയങ്ങളിലുള്ള സന്തോഷം എന്നിവ അനുഭവിക്കാൻ കഴിയുന്ന ഒരിടം കുടുംബങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കുടുംബജീവിതത്തിന്റെ അനുഭവം, ക്ഷമ, സഹാനുഭൂതി, നിസ്വാർത്ഥത തുടങ്ങിയ പ്രധാന സദ്ഗുണങ്ങൾ പഠിപ്പിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ സദ്ഗുണങ്ങൾ വ്യക്തിഗത വികാസത്തിന് മാത്രമല്ല നീതിയുക്തവും അനുകമ്പയുള്ളതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും നിർണായകമാണ്. കുടുംബത്തിൽ നിക്ഷേപിക്കുന്നതിലൂടെ യുവജനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലരും സഹാനുഭൂതിയുള്ളവരും പിന്തുണ നൽകുന്നവരുമായ സമൂഹങ്ങൾ സൃഷ്ടിക്കുന്നതിന് സംഭാവന നൽകുന്നു. ഫ്രാൻസിസ് മാപ്പയുടെ ക്രിസ്തു സിവിത് എന്ന പ്രബോധനം കുടുംബത്തിന്റെ ശാശ്വത മൂല്യത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ വെല്ലുവിളികളെ പാപ്പ അംഗീകരിക്കുന്നുവെങ്കിലും ഈ ബുദ്ധിമുട്ടുകളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. പാപ്പയുടെ സന്ദേശം വ്യക്തമാണ്. വ്യക്തിത്വത്തിന്റെ ആകർഷണവും കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും കുടുംബങ്ങളിൽ നിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം അർത്ഥവത്താണ്. വ്യക്തികൾ പക്വത പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനങ്ങളും പങ്കിടാൻ ആഴത്തിലുള്ള സന്തോഷങ്ങളും കണ്ടെത്തുന്നത് കുടുംബത്തിനുള്ളിലാണ്. കുടുംബജീവിതമെന്ന വെല്ലുവിളിയെ പ്രതീക്ഷയോടും നിശ്ചയദാർഢ്യത്തോടെയും സ്വീകരിക്കാനാണ് യുവജനങ്ങളോടുള്ള പാപ്പയുടെ ആഹ്വാനം. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സ്വന്തം ജീവിതത്തെ സമ്പന്നമാക്കുക മാത്രമല്ല കൂടുതൽ സ്നേഹവും അനുകമ്പയുമുള്ള ഒരു ലോകത്തിന് സംഭാവന നൽകുകയും ചെയ്യും. ഒടുവിൽ ഒരു കുടുംബത്തിനുള്ളിലെ സ്നേഹവും പ്രതിബദ്ധതയും പകരം വയ്ക്കാനാവാത്തതും യഥാർത്ഥ സന്തോഷത്തിനും പൂർത്തീകരണത്തിനും അത്യന്താപേക്ഷിതവുമാണെന്ന വിശ്വാസത്തിന്റെ തെളിവാണ് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ.
ഒന്നാൽ ഒന്നാൽ ഒന്നു ചേരാം. നാദൻ തൻ രൂപത്തിനനുരൂപരാ. ദൈവത്തിൻ പുത്രനാകാം. ജീവൻ തുടിക്കും വചനം ശ്രവിക്കാം, വചനം ജീവിത ഭാഗമാക്കാം.
ജീവൻ തുടിക്കും വചനം ശ്രവിക്കാം, വചനം ജീവിത ഭാഗമാക്കാം.
വചനത്തിൻ മാധുര്യം ആസ്വദിക്കാം, ക്രിസ്തുവിൻ സുവിശേഷം പകർന്നു നൽകാം.
ഒരു
സൃഷ്ടിയാകാം ക്രിസ്തുവിൽ ചേരാം, ഒന്നാം ഒന്നാം ഒന്നു ചേരാം.
സഭാദർശനം പരിപാടിയിൽ ഇന്ന് നാം ശ്രവിച്ചത് ക്രിസ്തുസ് വിവിത് അഥവാ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലീയ പ്രബോധനത്തിന്റെ 263 ഖണ്ഡികയെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ്. ഇതൊരുക്കിയത് സിസ്റ്റർ റൂബിനി CTC. ഇതോടെ ഇന്നത്തെ മലയാളം പ്രക്ഷേപണം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.